ഇശായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ യഹോ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാവുന്നുവെന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോടെ ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടില്ലാതെ നാം പരീക്ഷിക്കില്ല പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചു അവനെ വരുത്തി. എന്നാൽ അവൻ പകുതിനിറമുള്ളവനും ചൂനേത്രനും കോമള രൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരനായ നടുവിൽ വെച്ചു അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ കുടുംബത്തിന്മാർ അവനോട് ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ, ആകയാൽ കിന്നര വായനയിൽ നിപുണനായ ഒരുത്തിനെ അന്വേഷിക്കാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരയണം. എന്നാൽ ദൈവത്തിന്റെ ദുരാത്മാവ് തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. രാഹുൽ തന്റെ വൃത്തന്മാരോട് കിന്നരം വായനയിൽ നിപുണനായ ഒരുത്തിനെ അന്വേഷിച്ചു കൊണ്ടുവരികയെന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിൽ ഒരുത്തൻ ബേദലഹേമിനായി ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും പ്രാഖ്യാതിയുമുള്ളവനും കോമളനും ആകുന്നു. യഹോവയവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാറെ ശൗലിശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആളുകളോടുകൂടെ ഇരിക്കുന്ന അവന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണമെന്ന് പറഞ്ഞു. ഇശായി ഒരു കഴുതയെ പരത്തി, അതിന്റെ പുറത്ത് അപ്പം ഒരു തുരുത്തി വീഞ്ഞ്, ഒരു കോലാട്ടിൻ കുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദ് വശം ശൗലിന് കൊടുത്ത് അയച്ചു. ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്നു. അവന്റെ മുൻപാകെ നിന്നു അവനെ അവനോട് വളരെ സ്നേഹമായി. അവനവന്റെ ആയുധഭാഗനായി തീർന്നു. അയാൾ ശൗൽ ഇശായിയുടെ അടുക്കൽ ആളയച്ചു. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്റെ മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുപോകും. ബാരക്കുമോർ. ലേഖനം 4-ാം അധ്യായം. അവകാശ സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസിനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടിരിക്കുന്നവൻ അത്രയെന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾ കീഴെ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചതിനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകുന്നുണ്ട്, അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലും അത് ഏതുവിധത്താൽ അവകാശിയുമാകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് പോലെ എങ്ങനെ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഞാൻ ശരീരത്തിലെ ബലഹീനത്തിനും ഒന്നാമത് നിങ്ങളോട് ചികിത്സ അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നെയോ വെറുപ്പോ കാണിക്കാതെ യഹൂദനെ പോലെ ക്രിസ്ത്യസിനെ പോലെ എന്നെ കൈക്കൊള്ളി അത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കുക അത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ക്രിസ്തു നിങ്ങളിൽ എരിവ് ഉരുവാകോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കായിരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ന്യായപ്രമാണത്തിൽ കീഴിപ്പാനിച്ചിരിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുകയും അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, ഒരുത്തൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ഇടപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ രണ്ട് നിയമത്തെ അത്രേ നിയമങ്ങൾ അത്രേ ഒന്ന് സീനായി മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗർ. ഹാഗർ എന്നത് അറബി ദേശത്തെ സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് എന്റെ മക്കളോടുകൂടി അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. പ്രസവിക്കാത്ത മച്ചയെ ആനന്ദിക്കാമോ? കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഏകാവിനിയുടെ മക്കൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവനെ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവചിത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകനും സ്വതന്ത്രയുടെ മകനോടെ അവകാശം ആകെയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കി. അടിമയോഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിശോധന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുക അനുസിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുന്നുള്ള പ്രത്യാശ നിവർത്തിയ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രയർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യമനുസരിപ്പാൽ അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചതിന്റെ പ്രവൃത്തി അല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിനാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവ് ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ, ഇപ്പോഴും പരിശോധന പ്രശ്നിക്കുന്നുവെന്ന് പരിക്കിൽ ഇനിയും ഉപദ്രവം സഹിക്കാനിതെന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടത്ത് നീങ്ങിപ്പോകുമല്ലോ. നിങ്ങളെ കരയിപ്പിക്കുന്നവൻ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം വിധം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യനും സേവിപ്പിയും. കൂട്ടുകാരനെ നിന്നിനെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യനെയും കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും ആത്മാവിനെ അനുസരിച്ച് നടത്തുകയും. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡാഭിലാഷത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ചാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, തെറിക്കൂത്ത് മുതലായവയും തെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദേവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പൂരിനും വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് ത്രിതാഭിമാനികളാകരുത്. സൗരൻ ആറാമധ്യായം. സൗരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മാകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ തമ്മിൽ ഭർത്താ ഭാരങ്ങളെ ചുമത്തിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിയും. ഞാൻ അല്പനായിരിക്കെ ഞാൻ മഹാനാകുന്നുവെന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തിനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തൻ താൻ താന്റെ ചുമടി ചുമക്കുമല്ലോ. പലതും പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവനെ എല്ലാം നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിക്കുകയും ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം അവർക്ക് നാം എല്ലാവർക്കും വിശേഷാൽ സകല വിശ്വാസികൾക്കും നന്മ ചെയ്യുക. നോക്കുകയും എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ശിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂരത്തിന് ക്രൂശു നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെ ന്യായ പ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല അഗ്രിയർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവനും ഏവർക്കും ദൈവത്തിന്റെ ഇസ്രയേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചുടടയാളം എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ബാറക്കുമോർ. സങ്കീർത്തനം 100-ാം അധ്യായം. സകല ഉപവാസികളുമായുള്ള ഒരേ യഹോവയ്ക്ക് ആർപ്പിടുകയും നാം സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീം. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീം. യഹോവ തന്നെ ദൈവമെന്ന് അറിവീം. അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അന്വേഷിക്കുന്ന ആളുകളും തന്നെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീം. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്ത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ദൈവമേ, ഞാൻ സങ്കീർത്തനം 16-ാം അധ്യായം. ദൈവമേ, ഞാൻ എന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു. നീ ഒഴികെ നന്മയുമില്ല. ഭൂമിയിലെ പിതന്മാരോ തനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നതിനുള്ള വേദനകൾ വർദ്ധിക്കും. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കയില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്ക് ലോഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച തന്നെ യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രി കാലങ്ങളിൽ എന്റെ അന്തരം ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പശുവിനെ ദിവസം കാണാൻ സമ്മതിക്കുന്നില്ല. ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. സങ്കീർത്തനം 27-ാം അധ്യായം. യഹോവായന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവായന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മത്തിന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോവരത്വം കാണാനും എന്റെ മരണത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അങ്ങനെ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനവാസിനെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ എന്റെ തല ഉയരും. ഞാൻ യഹോവയുടെ ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ നുറക്കൊളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് പ്രവചിച്ച് എനിക്ക് ഉത്തരമറിയണമേ. എന്റെ മുഖ അന്വേഷിപ്പീനെന്ന് എങ്കിലും കൽപ്പന ഉണ്ടായി എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ എന്റെ മുഖ അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. അടിമയെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു, എന്റെ അച്ഛനോട് ദൈവമേ എന്നെ തള്ളിക്കളയരുത്, എന്നെ ഉപേക്ഷിക്കരുതേ, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുള്ളും, യഹോവ എന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ, എന്റെ വൈദികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ, കള്ളസാക്ഷികളും ക്രൂരതം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുക. സങ്കീർത്തനം 84 അധ്യായം. സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസ എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവന്റെ ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഉരുകിലൊരു വീടും മീവൽ പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയെ, നിന്റെ ആവിപീഠങ്ങളെ തന്നെ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ജലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ ജീവനിലേക്കുള്ള തിരുവഴികളുണ്ട്. കണ്ണീർ കാതുകളുടെ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മിന്മഴയാതെ അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനും ദേവസ്ഥാനത്തിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, യാക്കോബ് ദൈവമേ ചെവിക്കൊള്ളണമേ, നിങ്ങളുടെ വൈദ്യായ ദൈവമേ നോക്കണമേ, എന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ഇതിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയാലും ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാവിൽ കവൽക്കാരനായി ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഗോവയായ ദൂരം സൂര്യനും പരിചയമാകുന്നു, യുവാകൃതിയും മഹത്വം നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ ഗോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവയെ സ്തുതിയുടെ മേശുനിക്ക് യോഗ്യമാകുന്നു. ഭാരതമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദിവുകളും നന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് സ്വദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ആചരിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കുചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ആമുഖമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ തന്റെ അത്ഭുതകരമായ കരം നീട്ടി ഓരോ നിമിഷവും നമ്മളെ താങ്ങുന്ന ദൈവത്തിന് എത്ര സ്തുതി അർപ്പിച്ചാലും അത് മതിയാവില്ല. ഹൃദയപൂർവ്വം നമുക്ക് തമ്പുരാനെ ആരാധിക്കുകയും നന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ഇതിന് അടിസ്ഥാനപ്പെടുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും, വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ ഡി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, പ്രിയ ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവജനത്തെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നമുക്കിടയാകട്ടെ. ഉയരങ്ങളിലിരിക്കുന്ന ദൈവം നമ്മുടെ അപേക്ഷകളെയും യാചനകളെയും ശ്രവിച്ചുകൊണ്ട് നമ്മളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം വീണ്ടും തുണയാകട്ടെ ഈ പ്രാർത്ഥന മൂലം എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പൊ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരി സ്കറിയ ആലപിക്കും. അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നടത്തപ്പെടുകയാണ്. മേരി സ്കറിയ.
അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്നേഹപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചോളണമേ. ആമേൻ.
ഭാർക്കുമോ ദൈവമായ കർത്താവേ, എന്ന കൃപയെ ഞങ്ങൾ നിരസിക്കുന്നില്ല. നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വരങ്ങളെ ഞങ്ങൾ നിഷേധിക്കുന്നുമില്ല. ഞങ്ങളോടുള്ള നിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ മറക്കുന്നില്ല. എങ്കിലും ഞങ്ങൾ നിന്റെ കരുണകൾക്ക് അയോഗ്യനാണെന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾ അയോഗ്യരായിരിക്കുമ്പോൾ നീ ഞങ്ങളെ ബഹുമാനിച്ചു എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അവേശ്യ സ്ത്രീയെ പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു. അവർക്കെന്നപോലെ നീ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. അജ്ഞാനായ കാര്യത്തെ പോലെ ഞങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അവളെ പോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ വിചാരം കൊണ്ടും ഞങ്ങളുടെ വചനങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ ജീവിതകാലമെല്ലാം ഞങ്ങൾ നിന്നെ കോപിപ്പിച്ചു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ സഭയിലെ അനുതാപികളിൽ ഒരുത്തിനെ പോലെയും നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളിൽ ഒന്നിനെ പോലെയും നിന്റെ കൃപയും കരുണയും മൂലം ദയവായി പാപപരിഹാരങ്ങൾ കൊടുത്തിട്ടുള്ള പാപികളിൽ ഒരുവനെ പോലെയും ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് ഞങ്ങളുടെ കുറ്റങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. തെറ്റുകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ദയ എന്ന സ്വഭാവം കൊണ്ട് ഞങ്ങളുടെ മേൽ തളിച്ച് കരുണയാകുന്ന വെള്ളത്താൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. എല്ലായ്പ്പോഴും നിന്നെ സ്തോത്രം ചെയ്യുവാൻ ധരിച്ചുകൊണ്ടിരിക്കുന്ന വെടിപ്പുള്ള ഹൃദയം പുതുതായിട്ട് ഞങ്ങളെ സൃഷ്ടിക്കണമേ. നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ ചുണ്ടുകളെ തുറക്കണമേ. രാവും പകലും പുണ്യവാന്മാരോടുകൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുമാറാകണമേ. അത് നിന്റെ ശുശ്രൂഷകന്മാരായ മാലാകമാരുടെയും നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരായ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കറിയാമല്ലോ പരിശുദ്ധ സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം പരിശുദ്ധ നോമ്പിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 4-5 ആഴ്ചകൾ പിന്നിട്ട് നമ്മൾ 6-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അടുത്ത ഞായറാഴ്ച സഭയുടെ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമാണ് നമുക്കറിയാം. നമ്മളെല്ലാ വർഷവും കാതോലിക്ക ദിനമായി നമ്മൾ കൊണ്ടാടുന്നത് 36-ാം ഞായറാഴ്ചയാണ്, നോമ്പിന്റെ 36-ാം ദിനം, 6-ാം ഞായറാഴ്ച. ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ സഭയെ ഓർക്കുകയും സഭാപിതാക്കന്മാരെ സഭയെ മൊത്തമായി ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ സഭ, ഒരുപക്ഷെ നമ്മൾ വിശ്വാസികളൊക്കെ ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കത്തക്കവണ്ണം നൽകിയിട്ടുള്ള ആത്മീയ ക്രമീകരണങ്ങൾക്ക് നമ്മൾ ദൈവസന്നിധിയിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമുക്കറിയാം, നമ്മൾ മറ്റ് സഭകളെ വലുതായിട്ട് കാണുകയോ ചെറുതായിട്ട് കാണുകയോ ഒന്നുമല്ല, എല്ലാം ശ്രേഷ്ഠമായ സഭകളാണ്. എങ്കിൽ തന്നെയും നമുക്കറിയാമല്ലോ പരിശുദ്ധ നോമ്പും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ നിഷ്ഠയായ ഓരോ ക്രമീകരണ ശൈലികളും ഇത്ര നിർബന്ധപൂർവം പാലിക്കത്തക്കോണം നിഷ്കർഷിക്കുന്ന മറ്റ് സഭകളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് നോമ്പ്, മറ്റു പല സഭകളിലും നോമ്പൊക്കെ നോക്കുന്നതിലൊക്കെ ഇച്ചിരൊക്കെ ഇത്രയും നമ്മുടെ അത്രയും നിർബന്ധമൊന്നുമില്ല. ആദ്യത്തെ 10 ദിവസമോ അവസാന 10 ദിവസമോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെ നോമ്പിൽ മീൻ കഴിക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് സൗകര്യങ്ങളൊക്കെ ജനങ്ങളുടെ താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ, പക്ഷെ നമ്മുടെ പരിശുദ്ധ സഭ നിർബന്ധപൂർവം വിശ്വാസികള് വളരെ ശ്രദ്ധയോടെ നോമ്പ് അനുഷ്ഠിക്കുവാനും യാമപ്രാർത്ഥനകളൊക്കെ നിർബന്ധപൂർവം നടത്താനും ഒക്കെ നമ്മളെ ക്രമീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മളെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ നന്മയിലേക്ക് നയിക്കുന്ന വലിയ സാധ്യതകളാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ഭാഗമാണെന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനമാകണം. ഒരുപക്ഷെ നമ്മൾക്കറിയാം ഈ സഭ എന്ന് പറയുന്ന വലിയ ഒരു ചട്ടക്കൂട്ടില് അത് നേർ നൽകുന്നവരാണെങ്കിലും നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും നമ്മൾ സാധാരണ മനുഷ്യരാ, കുറവൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അപേക്ഷകളും കണ്ണുനീരും ഒക്കെ ലോകമൊരുക്കുന്ന ഈ കുറവുകളെയൊക്കെ നീക്കി നന്മയിൽ വളരാനും ജീവിക്കാനുമുള്ള വലിയൊരു പരിശീലനമാണ്. നമ്മളാരും തികഞ്ഞു വരുന്നുമല്ല. ഒരുപക്ഷെ സഭയില് നമ്മൾ കുറച്ചാളുകളൊക്കെ തന്നെയും, സഭയില് വിശ്വസിക്കുന്ന കുറച്ചാളുകളൊക്കെ തന്നെയും നമ്മള് പലപ്പോഴും സഭയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മള് ഒരിക്കലും നമ്മള് സഭ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മളെ സഭയെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാ. അതുകൊണ്ട് സഭയിൽ ലഭിക്കുന്ന കുറവുകളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാനും അത് കൂടുതൽ ആത്മീയ കരുത്തുള്ളതായി തീരാനും ഒക്കെ നമ്മൾ കണ്ണുനീരോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, എനിക്ക് ഈ സഭയില് അല്ലെങ്കിൽ ഈ വിശ്വാസികളോട് നമുക്ക് പറയാനുള്ള ഏറ്റവും നന്ദിപൂർവമായ കാര്യം, കഴിഞ്ഞ കുറച്ച് ദിനങ്ങളായിട്ട് പരിശുദ്ധ ഭാവാതിര മനസ്സുകൊണ്ട് വാസ്തവത്തിൽ അതീവമായ ഗുരുതരമായ ഒരവസ്ഥയിൽ കൂടി കടന്നുപോയത്, നമ്മളൊക്കെ പറഞ്ഞതിനേക്കാൾ അപ്പുറമായി അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറമായി വിഷമഘട്ടങ്ങളിൽ കൂടിയ കടന്നുപോയത്. ഈ സഭയിലെ ഓരോ വിശ്വാസികളും മെത്രാശന്മാരും അച്ഛന്മാരും മാത്രമൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയായി ഈ സഭയിലെ ഓരോ സാധാരണ ജനങ്ങളും രാത്രി എന്നില്ല, പകലെന്നില്ല, കണ്ണുനീരോട് ഉറക്കമളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ ഭദ്രാസനത്തിലെ നമ്മുടെ വനിതകളൊക്കെ പ്രത്യേകിച്ച് രാത്രി യാമങ്ങളിൽ കണ്ണുനീരോട് ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും അങ്ങനെ ഈ സഭയെ സ്നേഹിക്കുന്ന, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല വിശ്വാസികളാണ് ഈ സഭയുടെ, ഞാൻ പറഞ്ഞല്ലോ, തിരുവേണിമാരെക്കാളും അച്ഛനന്മാരെക്കാളൊക്കെ ഉപരിയായി അങ്ങനെ സഭയെ സ്നേഹിക്കുന്ന നല്ല ഒരു കൂട്ടം മനുഷ്യരാണ് ഈ സഭയുടെ ഏറ്റവും വലിയ മൂല്യം, സ്വത്ത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും തുറന്നും ഈ പരിശുദ്ധ സഭയോർത്ത് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകയായി, ഈ ലോകത്തെ തന്നെ ശാക്തീകരിക്കാൻ ശുദ്ധീകരിക്കാൻ ഒരുക്കമുള്ളൊരു കൂട്ടായ്മയായി ഇതുവരെ എങ്ങനെ ഈ സഭ നിലനിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാക്കന്മാര് ഈ പ്രാർത്ഥനകളും ഈ സഭയുടെയൊക്കെ ചില ഭരണകരമായ കാര്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, അതൊക്കെ വേണോ വേണ്ട രണ്ടാമത്തെ തലം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെ പോലും നിലനിർത്തുന്നത് ഈ സഭയിൽ പിതാക്കന്മാര് രൂപപ്പെടുത്തിയെടുത്ത നിഷ്ഠയായ പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും ആത്മീക ക്രമീകരണങ്ങളാണ്. അതിനെത്ര വില മതിച്ചാലും മതിയാവില്ല. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചുവടുകൾ പഴയ്ക്കുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ ഈ പിതാക്കന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനകളും ഈ ജീവിത ശൈലികളും ഒക്കെ നമ്മളൊന്ന് അനുകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു ലഭ്യമാകുന്ന ആ സന്തോഷം, ആ സൗന്ദര്യം, ആ ചൈതന്യം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയാണെങ്കിലും ആരാധനയാണെങ്കിലും ഇതൊക്കെ ഈ പരിശുദ്ധ സഭയുടെ ദാനമാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളതുള്ളൂ. അതുകൊണ്ട് ഈ ആത്മീക ശൈലിയൊക്കെ ക്രമീകരിച്ച ഓരോ പിതാക്കന്മാരെയും വളരെ ശ്രദ്ധയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് തീക്കനലിൽ കൂടി ചുവട് വെച്ച് ഈ സഭയെ നയിച്ച് മൺമറിഞ്ഞുപോയ എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടേതായ സൗഭാഗ്യങ്ങൾ ജീവിക്കുന്നവരാ, പക്ഷെ മൺമറിഞ്ഞുപോയ പിതാക്കന്മാരൊക്കെ അവരുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ സഭയ്ക്ക് വേണ്ടി, ഈ വിശ്വാസി നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവര് അനുഭവിച്ച ത്യാഗത്തെയും ജീവിതത്തെ പോലും അവർ വെറുമയാക്കി കളഞ്ഞു എന്നുള്ളതാ ശരിക്കും ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. അതുകൊണ്ട് അവരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവര് നമ്മുടെ കരങ്ങളിൽ രക്തം ചൊരിഞ്ഞു തന്ന ഈ സഭയുടെ മഹത്വത്തെ, ഈ സഭയുടെ ദർശനത്തെ, ഈ സഭയുടെ ശ്രേഷ്ഠതയെ നശിപ്പിച്ചു കളയാതെ അത് കൈക്കൊണ്ട് നടന്ന് അതിൽ കൂടുതൽ തേജസ്സാക്കി എടുക്കുവാൻ തക്കവണ്ണമുള്ള വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ സഭയിലെ എല്ലാവർക്കും, തിരുമേനിമാരായാലും അച്ഛന്മാരായാലും വിശ്വാസികളാണ് നമുക്കൊക്കെ. അതുകൊണ്ട് ഓരോ കാതോലിക്ക ദിനം നമ്മൾ ആഘോഷിക്കപ്പെടും, ജയ് ജയ് കാതോലിക്കാസ് എന്ന് പറഞ്ഞ് കുറെ മുദ്ര പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ കുറെ പ്രതിജ്ഞ ഇത് പറയുന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തു വിശ്വാസത്തിൽ ഈ സഭയുടെ മഹത്വത്തെ കാത്തു സൂക്ഷിക്കും എന്നുള്ള ഉത്തമ പ്രതിജ്ഞയാകട്ടെ നമ്മുടെ ഓരോ കാതോലിക്ക ദിനങ്ങളും നമ്മളെ ഉണർത്തുന്നത്. അതിനെ വീര്യത്തോടെ കരുതുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കട്ടെ ക്രിസ്തു സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ. അത് മരിക്കാനാണെങ്കിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണമുള്ള, ക്രിസ്തുവിനെ പ്രഘോഷിക്കത്തക്കവണ്ണമുള്ള ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ഈ സഭയുടെ ദർശനം കൂടുതൽ ഉയർന്നു വരട്ടെ. നമ്മുടെ സഭാവിശ്വാസികളൊക്കെ ആ ഒരു ബോധ്യത്തിൽ അടുത്ത തലമുറയും ആ ഒരു ദർശനത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പ്രത്യേകം പരിശുദ്ധ സഭയും പിതാക്കന്മാരെയും വിശ്വാസികളെയൊക്കെ ഓർത്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം എന്ന ദൈവസന്നിധിയിൽ വളരെ താഴ്മയോട് വിനയത്തോട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജിജി അച്ഛനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ ഇവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും നാട്ടിലായിരിക്കുമ്പോഴും ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ ബുധനാഴ്ച പ്രായങ്ങളിൽ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ചിന്ത പകർന്നു വരുവാൻ തക്ക ഓണം, പരിശുദ്ധാത്മാവിന്റെ ജ്വലനത്തോടുകൂടി അച്ഛന്റെ ശബ്ദം കേൾക്കുവാൻ തക്ക ഓണം നമുക്കിടയായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടും ഞാൻ പ്രിയപ്പെട്ട അച്ഛനോട് ആവശ്യപ്പെട്ടു, അച്ഛാ ഇന്ന് സമയമുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. നമുക്കറിയാമല്ലോ നാട്ടില് പ്രത്യേകിച്ച് നോമ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന ദിനങ്ങളിലൊക്കെ വൈദികരെല്ലാം ഒരുപാട് ബിസിയാണ്. പ്രാർത്ഥനയോഗങ്ങളും സന്ധ്യാ നമസ്കാരങ്ങളും ഒക്കെ ഇങ്ങനെ ക്രമീകരിച്ചു. ആ തിരക്കേറിയ നിമിഷങ്ങൾക്കിടയിൽ എന്റെ ഒരു അപേക്ഷ മാനിച്ചുകൊണ്ട് ഒരു ഇന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ പ്രിയപ്പെട്ട അച്ഛൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ മനസ്സ് കാണിച്ചതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം പ്രത്യേകമായിട്ട് അച്ഛനെ നമുക്ക് അച്ഛനെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ദിനങ്ങളിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അച്ഛൻ വളരെ ദുരിതപൂർവമായ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയി. അച്ഛന് കോവിഡ് ബാധിച്ച് പ്രയാസപ്പെട്ടു. പക്ഷേ ആ കോവിഡ് ബാധിച്ചെങ്കിലും ദൈവത്തിന്റെ വലിയ കരം അച്ഛനെ താങ്ങി. കുറെ ദിവസം ക്വാറന്റൈനിൽ ഇരുന്നെങ്കിലും അതിന്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് അച്ഛന് ഇപ്പോഴ് ഇടവകയുടെ ശുശ്രൂഷകളിലൊക്കെ വളരെ വ്യാപൃതനായിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അച്ഛനെ സൗഖ്യവും ബലവും ഒക്കെ നൽകി നടത്തിയ ദൈവത്തെ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട ജിജി അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴെ സുവിശേഷ ഗീതങ്ങളിൽ അനുതാപത്തിന്റെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. മറപ്രേമിന്റെ അനുതാപത്തിന്റെ ഭൂവത്സയുടെ ഏതാനും കീർത്തനങ്ങൾ പാടിയതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നു.
കർത്താവേ കാറയില്ലാത്ത ഹൃദയമേനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിന മുന്നേ കാളതു വാഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതി പ്രാർത്ഥിടണമേ. മൗനം ദീക്ഷിക്കാതെ സഭാ ധാനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാ റൂഹാവഴി ഞാൻ പ്രാപിച്ച മുൻവാദത്തമകത്തിയതിൻ നൽവാരമില്ലാത്തവനായ കൃപയുള്ളോനെ റൂഹായേ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻ ഹീതമൻ നേ കാണി ചമല മനസ്സിൽ പാർക്കണമേ. കർത്താവി ദുശ്ചിന്തകളും പാപവികാരങ്ങളുമറ്റ കളവില്ലാത്തൊരു നിർമ്മലമാ ചിത്തമെനിക്കീടണമേ. കർത്താവേവൻ ചാതിവുകളും കുടിലത തന്ത്രമതൊക്കെയുമേ നിത്യമകറ്റും നിർമ്മലമാ ചിത്തമേനിക്കീടണമേ.
തിരുവചന ധ്യാനത്തിനായി വന്നിയ ജിജി അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ എന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രേഷ്ഠതയെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ബഹുമാനപ്പെട്ട രാജേഷത്തിന് ഓർമ്മിപ്പിച്ചതുപോലെ നോമ്പാവിന്റെ പരിസമാപ്തിയിലേക്ക് സമീപിക്കുമ്പോൾ അളവറ്റ കരുണയും കൃപയും ദൈവത്തിന് സാധിക്കുവാണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരേണ്ടത് പ്രതികൂല സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കും. നോമ്പിനെ കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് രണ്ടു തരത്തിൽ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പാമ്പ് അനുഷ്ഠിച്ച നോമ്പ്, രണ്ട് ശുക്രശലഭത്തിന്റെ നോമ്പ്. പാമ്പിനെ കുറിച്ച് നോമ്പിനെ പാമ്പിന്റെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ പാമ്പ് എന്റെ ജീവിത കാലഘട്ടത്തിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പൊത്തിനുള്ളിലേക്ക് കയറി കുറെ നാളൊരു സമാധിയിലായി തീരുകയും ചെയ്യുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഈ പാമ്പ് പൂർവാധികം ഭംഗിയായി കൂടുതൽ സൗന്ദര്യത്തോടെ പുറത്തു വരുന്നു. കാരണം ഇതിന്റെ പടമൊക്കെയും പൊഴിച്ചു കളഞ്ഞിട്ട് അത് പഴയതുപോലെ തന്നെ വീണ്ടും തിരികെ എത്തുകയാണ്. വിശ്വാസിയുടെ നോയമ്പിനെ പിതാക്കന്മാർക്ക് ഉദാഹരണമായി ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ നോമ്പ് പാമ്പിന്റെ നോമ്പ് ആകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം ഒരു സമാധിയിൽ 50 ദിവസത്തെ ഒരു സമാധിയിൽ നാം ആയിരുന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ മനുഷ്യനാണ് ഈ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്നത് എങ്കിൽ പാമ്പിന്റെ സമാധിയും വിശ്വാസിയുടെ പണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ഓർക്കുകയാണ്. രണ്ടാമത് ദാസന്മാർ തെരുവിൽ നിന്ന് കൂപ്പയിൽ നിന്ന് ചിത്രത്തിലകമായി നല്ല വാസപ്രദമായ ഭംഗിയുള്ള പാറിപ്പറക്കുന്ന ചിത്രത്തിലകമായി നോമ്പിനെ ഉപമിക്കുന്നുണ്ട്. തെരുവാകുന്ന അവസ്ഥയിൽ നിന്ന് വളരെ മനോഹരമായ വ്യതിയാനം സംഭവിച്ച് വളരെ ആകർഷ്ടമായ രീതിയിൽ സമൂഹത്തിൽ പാറിപ്പറക്കി നടക്കുന്നതിനിപ്പോ ശിവാസിയുടെ നോമ്പ് ചിത്രത്തിലത്തിന്റെ നോമ്പാണ് നോമ്പാകണമെന്ന് വിചാരിക്കുന്നവർ ഓർമ്മിപ്പിക്കും. നമ്മൾ തന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് എന്റെ നോമ്പ് പമ്പിന്റെ നോമ്പാണോ അതോ ചിത്രത്തിലത്തിന്റെ നോമ്പാണോ എന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മെ മണ്ണേരായ നമ്മെ വിൺമേരാക്കി തീർക്കാൻ പരിശുദ്ധ നോമ്പ് എന്നുള്ള ഒരു അനുഭവം ആ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. നോമ്പ് മണ്ണിന് അപ്പുറം മണ്ണിലേക്ക് നമ്മെ നയിക്കുന്നു, സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഞാൻ സ്വർഗത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുന്ന അനുഭവം സ്വർഗത്തിന്റെ അനുഭവമാണ്. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് നമുക്ക് ദൈവബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ദൈവബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണ് എന്ന് ഒന്ന് ചിന്തിക്കുക. പരിശുദ്ധ നിഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ തൃപ്തിയായി സംഖ്യാപുസ്തകം 11-ാം അധ്യായം 33-ും 34-ും വാക്യങ്ങളിൽ ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വേദവാക്യം സംഖ്യാപുസ്തകം നമ്പേഴ്സ് chapter 11 verses 33 and 34 ഇറക്കി അവരുടെ പല്ലിന് ഇടയിൽ ഇരിക്കുമ്പോൾ അതിശയത്തെ ഇറക്കും മുമ്പേ തന്നെ യഹോയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോ ആ ജനത്തിൽ ഒരു മഹാപ്രാർത്ഥനയ്ക്ക് സംഭവിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോസ് ഹത്താവ എന്നൊരു പേരായി. കിബ്രോസ് ഹത്താവ വിട്ട് ജനം അസേരത്തിലേക്ക് പുറപ്പെട്ടിരുന്നു. അസേരത്തിൽ പാർത്തു മഹാപാട് കൊണ്ട് യഹോവയ ദൈവം ജനത്തെ സംഹരിച്ച സ്ഥലത്തിന് കിബ്രോസ് ഹത്താവ എന്ന് പേരായി. കിബ്രോസ് ഹത്താവ എന്ന് പറഞ്ഞാൽ ദ ഗ്രേവ് ഓഫ് ഗ്രീഡ് എന്നാണ് അതിന്റെ തർജ്ജമ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കിബ്രോസ് ഹത്താവ മീൻസ് അജ്ഞാർത്തിയുടെ ശവക്കുഴി. എന്റെ ആ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇത്രയും മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്. എന്റെ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആര് തരുമെന്ന് ചോദിച്ച് വാവിട്ട് കരഞ്ഞു. കൂടാതെ വാതിൽക്കൽ നിന്ന് വാവിട്ട് കരയുന്ന ഇസ്രയേക്കാർ അവർക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത് ഇല്ലാനായിട്ട് ഇറച്ചി വേണം. പ്രിയമുള്ളവരെ, ഇല്ലാൻ ഇറച്ചി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ ഈ ജനം എങ്ങനെ അത്യാർത്ഥിയുടെ ശവക്കുഴിയിൽ എന്നേക്കുമായി മൂടപ്പെട്ടു എന്നുള്ളത് ഈ ലോകജീവിത ചരിത്രത്തിൽ, ഈ ലോകജീവിത സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഓരോരുത്തരുടെയും കൂടാരവാദിക്കൽ നിന്ന് ബാധിച്ച് കരയുന്ന ജനത്തെയാണ് സംഖ്യാപുസ്തകത്തിൽ നാം കാണുന്നത്. ഇവരുടെ ആവശ്യം നമുക്ക് തോന്നാവിന്റെ ബാലിസമായ ഒരു ആവശ്യമല്ല. ഇറക്കി വേണമെന്ന് പറഞ്ഞ് കരയുന്ന ജനം, വിശാഖ്യത്തിന്റെ ജനം, ദുഷ്ടനം മോശയോട് കോപിക്കുന്ന ജനം, യഹോവയ്ക്കെതിരെ പിടിപെടുത്തുന്ന ജനം. അഞ്ചാം വാക്യത്തിൽ ഇവിടെ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇസ്രായേലിൽ വെച്ച് നിലകൂടാതെ തന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മണ്ണ് അല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു ജനം പറയുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ജനത്തിന്റെ ഇടയിൽ ഉണ്ടാവുകയാണ്. അവരിപ്പോൾ ഇസ്രായേലിനെ പുകഴ്ത്തുകയാണ്. ഇസ്രായേലിൽ അവർ ഏറ്റ പീഡകൾ മുഴുവൻ മറന്നിട്ട് കൂടാരെ വാദിച്ച് കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് ഇസ്രായേലിൽ വളരെ സന്തോഷമായിരിക്കും. ഈ മരുഭൂമിയിൽ ഞങ്ങളെ ഇല്ലാതാക്കാൻ ഈ വിള വിളിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ എന്ന് മോശയോട് വളരെ പരുഷമായി, വളരെ കഠിനമായി സംസാരിക്കുന്നത് പറയുന്നത് ഞങ്ങൾക്ക് ഇസ്രായേലിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ വില കൂടാതെ തന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, കുറുന്നുള്ളി, ചിത്തുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നില്ല. ആ ചിത്തുകളൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മണ്ണ അല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു ജനത്തിന്. അവർ പ്രവാദത്തിൽ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കൂടാരത്തിന് ചുറ്റും വീണ് കിടക്കുന്ന മണ്ണ, സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നമ്മുടെ ജനത്തിന് ദൈവം ആഹാരമായി കൊടുത്തതിനെ അത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളിത് തിന്ന് മടുത്തു, ഞങ്ങൾക്കിനി ഇറച്ചി ആവശ്യമാണെന്ന് പറഞ്ഞ് ജനം യഹോവയ്ക്കെതിരെ തിരികൊടുക്കുകയാണ്. അവർ ഇസ്രായേലിനെ ഓർത്ത് സന്തോഷിക്കാൻ, ഇസ്രായേലിനെ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവർ രാജ്യരാമായണം ഇറങ്ങിപ്പോകുന്നവരാണ്. പത്താം വാക്യത്തിൽ സംഖ്യാപുസ്തകം 11:10 ജനം കുടുംബ കുടുംബമായി ഓരോരുത്തൻ താന്താന്റെ കൂടാരവാസികൾ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. ജനത്തോട് യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. ഓർക്കണം, രാത്രിക്ക് രാമായണൻ ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോകുന്നവർ, കൂടിയ വേലക്കാരെ ആ കീടങ്ങൾ ഏറ്റവർ, ഭഗവാന്റെ അടിമത്തത്തിന് നേരെ ശ്വാസം വിടാൻ കഴിയാതിരുന്നവർ, ഇന്നും നമുക്ക് ഈജിപ്തിലെ പിരമിഡുകളൊക്കെ കാണുമ്പോ ഇസ്രായേലിലെ ഇസ്രായേൽക്കാരുടെ കഷ്ടപ്പാടുകളെ ഓർക്കുവാനൊക്കെ വണ്ണം ഇടയായിത്തീരുന്നു എന്നുള്ളത്. അത്രമാത്രം അടിമത്തത്തിൽ ശ്വാസം വിടാൻ കഴിയാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ജനം ഇന്ന് മരുഭൂമിയിൽ യഹോവയായ ദൈവം കൊടുത്ത മന്ന സുരക്ഷിതമായി ഭക്ഷിച്ച് മുന്നേറുമ്പോൾ ഇസ്രായേലിൽ ഞങ്ങൾക്ക് സൗഭാഗ്യമായിരുന്നു എന്ന് പറഞ്ഞ് ഓർത്ത് കരയും. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഇതിനേക്കാളൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെയായി പോയതെന്ന് ചിന്തിക്കുന്ന വിശ്വാസി സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പലരുമാകാം ഇങ്ങനെ ചിന്തിക്കുന്നവർ. പ്രേമുള്ള ദൈവമക്കളെ, യഹോവയായ ദൈവത്തിന്റെ കൈക്കീഴിൽ ഒന്നും അറിയാതെ, യാതൊരു ശരീരിക അധ്വാനവും കൂടാതെ യഹോവയായ ദൈവം നൽകിയ മണ്ണ് ആവോളം പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദുരാഗ്രഹം അവരെ ബാധിച്ചു. ആർത്തിയോട് യാത്ര ചെയ്യുന്ന ജനം ആർത്തിയോടുള്ള പ്രയാണത്തിൽ, ആർത്തിയോടുള്ള യാത്രയിൽ നമുക്ക് തൃപ്തിയുണ്ടോ? അടുത്തത് നോമ്പിൽ ഞാൻ ഇന്ന് തൃപ്തനാണ്, എനിക്ക് ദൈവം തന്ന നന്മകളിൽ, എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ ഞാൻ നന്ദിയുള്ളവനാണെന്ന് ഹൃദയം തുറന്നു സമ്മതിക്കാം. ലോകത്തിന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ ഹൃദയം തുറന്നെന്ന് സമ്മതിക്കാൻ പരിശുദ്ധത്തിൽ ഈ ആർത്തിയോടുള്ള പ്രയാണത്തിൽ നമുക്കൊരു ഒരു ദൈവസന്നിധിയിൽ ഒരു സമ്മതപത്രം, ദൈവസന്നിധിയിൽ ഒരു ബോധ്യം നൽകുവാൻ ദൈവമക്കളെ നമുക്കിന്ന് തൃപ്തിയുണ്ടോ? തൃപ്തിയില്ലാത്ത മനുഷ്യനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പരാജയമായി തീർന്നിരിക്കുന്നത്. കേരളത്തില് കേരളം നമ്മുടെയൊക്കെ മാതൃ സംസ്ഥാനം നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഞങ്ങളെക്കാൾ ഒത്തിരി സദാസമയവും കേരളത്തെയും രാഷ്ട്രീയത്തെയും അതിന്റെ ഘടന ഗതികളെയും ഒക്കെ വീക്ഷിക്കുവാൻ നിങ്ങൾക്കേവർക്കും സാധ്യമായി തീരുന്നുണ്ട്. ഓരോ വാർത്തകളും നിങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട്. ഇന്ന് ഏത് നേതൃത്വത്തിലായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായാലും തൃപ്തിയുള്ള മനുഷ്യനെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എനിക്കിത് മതി എന്നൊന്ന് പറയുവാൻ, ഞാൻ സ്ഥാനമാനങ്ങളില്ലെങ്കിലും MLA സീറ്റ് എനിക്കില്ലെങ്കിലും ഞാൻ മത്സരിക്കാൻ തയ്യാറാകാതെ ഞാൻ പിന്നിൽ നിന്നുകൊള്ളാം എന്ന് പറയുവാൻ. അനേകർ പിന്നിൽ നിന്ന് ഉന്തിത്തള്ളുവാൻ ഉള്ളത് കൊണ്ടല്ലേ പലരും മുൻനിരയിലേക്ക് കയറുന്നത്? ദൈവസന്നിധിയിൽ ഒരു കാര്യം നാം ഓർക്കുക, രാഷ്ട്രീയത്തിലെന്നല്ല സഭാ സാഹചര്യങ്ങളിൽ ഇടവക ഭരണ സമിതി, ഇപ്പോൾ നമ്മുടെ ഭരണ സമിതിയൊക്കെയും പുതുതായി രൂപപ്പെടുകയും ഇലക്ഷനൊക്കെ പള്ളികൾ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മുമ്പിലേക്ക് ഒരു കടക്കണം. ഒരു ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതിനൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ തൃപ്തനാണെന്ന് സ്വയമേവ സമ്മതിക്കാൻ പരിശുദ്ധ നോമ്പ് അതിനായി തന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ലിയോ ടോൾസ്റ്റോയി തന്റെ പ്രസിദ്ധമായ ഒരു കൃതിയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഹൗ മച്ച് ലാൻഡ് എ മാൻ നീഡ്. ദൈവം പറയുന്നു ആറടി മണ്ണ് മാത്രം, 6 feet ഉള്ളി. ഒരു മനുഷ്യന് എത്ര സ്ഥലം വേണം? അവന് 6 അടി മണ്ണ് മാത്രം മതി. അത് മാത്രം മതി എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അവിടെയൊക്കെ ഒരു കഥ പറയുന്നത്, ഒരു ജന്മിയും ഒരു കൃഷിക്കാരനിൽ ജന്മോട് കൃഷിക്കാനായി അല്പം സ്ഥലം ചോദിക്കുന്ന കൃഷിക്കാരൻ, ജന്മി കൃഷിക്കാരനോട് പറയുന്നു നിനക്ക് ആവശ്യത്തിന് സ്ഥലം സ്വന്തമാക്കിക്കൊള്ളുക. പക്ഷെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ സ്ഥലം മുഴുവനും നോക്കത്ത് ആ ദൂരത്ത് നിന്റെ മുമ്പിൽ ഇരിക്കുക, നിനക്കിത് സ്വന്തമാക്കാം. എന്നാൽ വൺ കണ്ടീഷൻ, സൂര്യൻ നീ ഇപ്പോൾ പ്രഭാതമാണ്, നീ നടന്ന് എവിടെ ചെന്നോ അവിടെ തന്നെയുള്ള ഭൂമി നിന്റെ സ്വന്തമാണ്. പക്ഷെങ്കിൽ ഒരു കണ്ടീഷൻ, നീ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് തിരികെ എത്തണം. നീ എവിടെ നിന്ന് തിരികെ എത്തുന്നു? എന്റെ അടുത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിനക്ക് എത്തുവാൻ കഴിയുന്നില്ല. നീ നടന്നെടുത്ത സ്ഥലം മുഴുവനും നിന്റെ സ്വന്തമായിരിക്കും, നിനക്ക് കൃഷി ചെയ്യണമെന്ന് ചെന്നി അദ്ദേഹത്തോട് പറയുന്നു. പ്രിയമുള്ളവരെ, കൃഷിക്കാരൻ ഒരു കുണ്ട് സ്ഥലം കൃഷിക്കായി ചോദിക്കുവാൻ വന്നവൻ ഇത് കേട്ടപ്പോൾ അതിശയമായി. അവരാളിനെ കൊണ്ട് നടക്കാൻ തുടങ്ങി, കടക്ക് ഓട്ടമായി. എത്രയും സ്ഥലം എന്റെ കൈത്തിരിയിൽ ഒതുക്കുവാൻ ആർത്തിയോട് ഓടിയ ഈ കൃഷിക്കാരൻ ഒരു 4 മണിയായപ്പോൾ വിവശനായി ഓട്ടം നിർത്തി. അപ്പോൾ അവൻ ജന്മി പറഞ്ഞ കണ്ടീഷൻ ഓർക്കുകയും തിരിച്ചു നടക്കുവാൻ, ആ സ്ഥലത്തിനൊരയാളം വെച്ചിട്ട് തിരിച്ചു നടക്കുവാൻ തുടങ്ങി. നടന്നിട്ടവന് മനസ്സിലായി, നടന്നാൽ എത്തുകയിൽ അവൻ ഓടാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, സംഭവിച്ചത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജന്മിയുടെ അടുത്ത് എത്തിച്ചേരുവാൻ ഈ കൃഷിക്കാരന് കഴിഞ്ഞില്ല. ജന്മിയുടെ അടുത്ത് എത്തിച്ചേരുവാൻ കഴിയാതിരുന്ന ഈ മനുഷ്യൻ വഴിയിൽ വീണുപോയി. വഴിയിൽ വീണ് വഴിയിൽ കിടന്നൊന്ന് പിടഞ്ഞ് അവന്റെ ചിരൻ വെടിഞ്ഞു. ഇവിടെ ലിയ ടോൾസ്റ്റോയ് ചോദിക്കുകയാണ്, ഹൗ മച്ച് ലാൻഡ് എ മാൻ നീഡ്. ദൈവം തന്നെ ഉത്തരം പറയുന്നു, ആറടി മാത്രം സ്ഥലം. എവിടെയാണ് നമുക്ക് തൃപ്തി ഉണ്ടാകുന്നത്? ഇവിടെ അധ്യാർത്ഥിയുടെ ചവിട്ടി ജനം നിൽക്കുകയാണ്. അവർ ദൈവത്തെയും മോശയും കുറ്റം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇസ്രായേലിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, ഇവിടെ ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആവശ്യമായിരിക്കുന്നു. ഞങ്ങൾക്കിവിടെ ഈ വെളുത്തിരിക്കുന്ന ഈ സാധനം കൊത്തൻപാലരി പോലെ ഇരിക്കുന്ന ഈ സാധനം മാത്രമേ കിട്ടുന്നുള്ളൂ. പണവും രുചിയും ഒന്നുമില്ലാത്ത ഈ സാധനം, ഈ മണ്ണ, ഈ മണ്ണ അല്ലാതെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇറച്ചി വേണം. തൃപ്തി എവിടെയാണ്? How much land a man needs? 6 feet only. ഇവിടെയാണ് ലിയോ ടോൾസ്റ്റോയിയുടെ വാക്കുകൾ തന്നെ വളരെ വളരെ ശക്തമായ ഒരു സന്ദേശത്തിലേക്ക് നയിക്കുന്നത്. ഞാനും നിങ്ങളും ഇന്ന് തൃപ്തിയുള്ളവരായി എന്ന് ചിന്തിക്കണം. പലപ്പോഴും ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധ്യമാകാതെ പോകുന്നു നമ്മൾ. എല്ലാത്തിലും സമയത്തിന്റെ, ആരോഗ്യത്തിന്റെ, പണത്തിന്റെ ഒക്കെ ദശാംശം മാറ്റിവെച്ച് സഭയുടെ കാര്യങ്ങളിൽ അനുഗ്രഹകരമായി ശുശ്രൂഷ നിർവഹിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കണക്ക് റിസർവ് ബാങ്കിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ കൊമ്പനാട് തിരുവല്ല എത്രയാറിലെ ബാങ്കുകളിൽ ഏതാണ്ട് 1800 കോടിയോളം രൂപ നോമിനി ഇല്ലാതെ, ഫിക്സഡ് ഡിപ്പോസിറ്റ് അവകാരികളില്ലാതെ കിടക്കുകയാണ്. 1800+ കോടി രൂപ തിരുവല്ല കൊമ്പനാട് മേഖലകളിൽ ആരും അവകാശികളില്ലാതെ റിസർവ് ബാങ്കിന്റെ പണം കിടക്കുകയാണ്. എൻവയോൺമെന്റ് മറ്റൊന്നുമല്ല, നമ്മുടെ തൃപ്തി. നമുക്ക് എങ്ങനെ തൃപ്തി ഉണ്ടാകും? ഈ പരിശുദ്ധ നോമ്പിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എനിക്ക് എന്റെ ജീവിതത്തിൽ 6 അടി മണ്ണ് മാത്രമാണ് എനിക്ക് അവസാനം എനിക്ക് അവകാശമായി ലഭിക്കുന്നതെങ്കിൽ എന്റെ ഓട്ടം എന്തിനു വേണ്ടിയാണ്? എന്റെ ആർച്ചി എന്തിനു വേണ്ടിയാണ്? എന്റെ ആർച്ചി, ദ ഗ്രേവ് ഓഫ് ഗ്രീഡ്, അത്യാർത്ഥിയുടെ ചവക്കുകയിൽ എന്നെ എന്റെ ആർച്ചി കൊണ്ടുവന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ പരിശുദ്ധ നോമ്പ് അതിനൊരു ചോദ്യചിഹ്നമായി നിൽക്കണം. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് അമ്മ കുഞ്ഞിന് വേണ്ടി സ്വർണം വാരുന്നത്. സ്വർണം വാരുവാൻ പിച്ചക്കാരിയായ അമ്മ ഒരു ഗുഹയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾ തന്റെ പാണ്ഡം നിവർത്തിയിട്ടിട്ട് എന്റെ കുഞ്ഞിനെ വളർത്തുവാൻ കുഞ്ഞിന് വേണ്ടി സ്വർണം വാരുകയാണ്. കുഞ്ഞിനെ മാറ്റിക്കിടത്തിയിട്ട് ആർക്കിയോടത്തിന്റെ പാണ്ഡത്തിനായിട്ട് വളരെ സ്വർണം വാരിയിടുമ്പോൾ ഈ സ്ത്രീക്ക് ഈ ഗുഹയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സ്വർണം വാരാൻ ശ്രമിക്കുന്ന മിനിറ്റ് 1 മിനിറ്റ് ആണ്. ഈ 1 മിനിറ്റിനകം ഈ സ്വർണവുമായി വേലയിലേക്ക് ഇറങ്ങിക്കൊള്ളണം. അപ്പോൾ എന്നും നീക്കുമായി ഈ ഗുഹയുടെ വാതിൽ അടക്കി പിന്നെ നിനക്ക് അകത്ത് കടക്കുവാൻ പറ്റുകയില്ല. തന്റെ ഈ ലഭിച്ച 1 മിനിറ്റ് തന്റെ കുട്ടിയെ അവിടെ കിടത്തിയിട്ട്, ഗുഹയ്ക്കുള്ളിൽ കിടത്തിയിട്ട് ആർത്തിയോടെ തന്റെ പാണ്ഡത്തിലേക്ക് സ്വർണം വാരി ഇറക്കുന്ന സ്ത്രീ പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ 56 സെക്കൻഡ് 57 സെക്കൻഡ് അവൾ ചാടി സ്വർണത്തിന്റെ പാണ്ഡവുമായി വെളിയിലിറങ്ങി. പക്ഷെങ്കിൽ അവൾ ആർക്ക് വേണ്ടി സ്വർണം വാരിയോ? ആ അവളുടെ മകൻ, ആ കുഞ്ഞ് എന്നേക്കുമായി അവൾക്ക് നഷ്ടപ്പെട്ടു. അവൻ ഗുഹയ്ക്കുള്ളിലായിപ്പോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേടുന്നത് തേടുന്നത് എന്തിനു വേണ്ടി, എന്താണതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാതെ എന്നെ നിങ്ങളെയും ഇന്ന് വളരെയധികം മോഹിപ്പിക്കുന്നുണ്ട്. ഇന്ന് നാം ആർച്ചയുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാബോക്കിന്റെ മുന്തിരി തോട്ടം ഒരു ദിവസം നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരണം. നാബോക്കിന്റെ മുന്തിരിത്തോട്ടത്തെ ലക്ഷ്യം വെക്കുന്ന സഭയിൽ അവൾ ആഹാബ് രാജാവിനെ പറഞ്ഞ് സ്വാധീനിച്ച് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കുകയും നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലിക്കുകയും അത് ക്ഷീരത്തോട്ടമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ സങ്കടകരമായ ഒരു സാക്ഷ്യമാണ്, സങ്കടകരമായ ഒരു സംഭവമാണ്. നാബോത്തിനെ കള്ളസാക്ഷി പറയിപ്പിച്ച് മുന്തിരിത്തോട്ടം കൈക്കലാക്കുന്നു. രാജാക്കന്മാരുടെ 1 പുസ്തകം 21-ാം അധ്യായത്തിൽ ഇത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഇസ്രായേലും അവരുടെ അനുചരന്മാരും. എന്നാൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 35-ാം വാക്യത്തിൽ അത്യാർത്ഥിയുടെ തഴുക്കുഴി തോണ്ടുന്ന ഇസ്രായേലിന്റെ ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. പറയുന്നു. അവർ അവളെ അടക്കം ചെയ്യാൻ ചെന്നാറെ അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. 36-37 വാക്യങ്ങളിൽ ഇസ്രയേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഇസബേലിന്റെ മാംസം തിന്നുകളെയും അത് ഇസബേലെന്ന് പറയാൻ കഴിയാതെ വണ്ണം ഇസബേലിന്റെ പിണം ഇസ്രയേൽ പ്രദേശത്തെ വയലിലെ ചാണകപ്പുറത്തി എന്നിങ്ങനെ ഏലിയാവ് എന്ന തന്റെ ദാസന് മാത്രം മരളി ചെയ്ത വചനം അങ്ങനെ നിറവേറി ആ വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഇസബേല് തന്റെ ജീവിതത്തിൽ നാബോത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് തന്റെ സ്വന്തം ശവക്കുഴി തോന്നുകയായിരുന്നു. ഒരു രാജ്ഞിക്ക് സംഭവിച്ച അതിദാരുണമായ അനുഭവം അജയോ അഭയാർത്ഥിയുടെ ശവക്കുഴി. ഇവിടെ ഇസ്രയേൽ മക്കളെ കുറിച്ച് സംഖ്യാപുസ്തകം 11 അധ്യായം ഇതിനെ 18 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അച്ചാവാളി വീണ് പോകുന്ന ജനം ഇവരെ കുറിച്ച് പറയുന്നു. തെക്കൻ കാറ്റിൽ നിന്ന് ഒരു വലിയ കാറ്റടിച്ച് പാടയെ ഇവരുടെ കൂടാരത്തിന് ചുറ്റും കൊണ്ടുവന്നു. കൂടാരത്തിന് ചുറ്റും ഒരു മുഴം ഉയരത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. പറഞ്ഞിരിക്കുന്നത് 32 വാക്യത്തിൽ 15:32 പറയുന്നു, ഏറ്റവും കുറച്ച് പിടിച്ചുകൂട്ടി ഞങ്ങൾക്ക് പിന്നെ ഇറക്കി ആരുതരും എന്ന് പറഞ്ഞ് കരഞ്ഞ ജനം 10 ഏറ്റവും കുറച്ച് പിടിച്ചവൻ 10 താടെ ഇറക്കി പിടിച്ചു കൂട്ടി. എന്താണ് ജനത്തിന്റെ അത്യാർത്ഥി? ഈ അത്യാർത്ഥി എങ്ങനെ എവിടെ അവസാനിക്കും? എങ്ങനെ ഈ അത്യാർത്ഥിയുടെ ശവത്തിൽ പ്രതീനുകൂടി എന്ന് ചോദിച്ചാൽ 36 ജനവുമായി യാത്ര പുറപ്പെട്ട 36 ജനങ്ങളുമായി യാത്ര പുറപ്പെട്ട മോശയും മോശയുടെ നേതൃത്വവും. പ്രിയ ദൈവമക്കളെ, അത്യാർത്ഥിയുടെ ശവത്തിൽ അനേകരും വീണ് പോയതാണ് നാം സംഖ്യാപുസ്തകത്തിൽ കാണുന്നത്. വിശുദ്ധമായത് വായിക്കണം. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കുള്ള യാത്രയിൽ വഴി നിമിത്തം മനസ്സ് ക്ഷീണിച്ച് വഴിയിൽ വഴക്കുണ്ടാക്കിയവർ, വഴിയിൽ സൗകര്യം തോണ്ടിയവർ, ഇങ്ങനെ നാട്ടുപുസ്തകത്തെ യാത്ര വളരെ കാലാകാശം യാത്ര ചെയ്താലും 3 വേണ്ട ഈ യാത്രക്ക്. എന്നാൽ ദുരാഗ്രഹികളായി യഹോവയുടെ മാർദ്ദനിച്ചവർ 40 എടുത്തു യാത്രക്ക്. യാത്രക്ക് 40 എടുത്തിട്ടും 20 മുകളിലുള്ള 2 പുരുഷന്മാരാണ് പാലും തേനും എഴുതുന്ന കനാനിലേക്ക് കടന്നത്. യോശുവയും കാലേബും മാത്രമാണ് 20 മുകളിലുള്ള 2 പുരുഷന്മാരായി ജോർദാൻ കടക്കുന്നതെങ്കിൽ ബാക്കിയുള്ള പുരുഷ ജനം മുഴുവനും 20 താഴ്ചയുള്ളവരായിരുന്നു. ഏതാണ്ട് 36 ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പകുതിയിലധികം പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാം. പ്രിയമുള്ളവരെ, 40 യാത്രയിൽ അത്യാഗ്രഹത്തിന്റെ ശവക്കുഴി തോണ്ടിയവർ വീണുപോയി. അവർ അത്യാർത്ഥിയിൽ വീണുപോയി. അവർക്ക് സ്വർഗീയ കനാൻ യോർദാൻ കടക്കുവാൻ സാധിച്ചില്ല. യോശുവയും കാലേബും മാത്രമാണ് യോർദാൻ കടന്ന് കനാൻ നാട്ടിലെ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. മുഴുവൻ ജനവും വഴിയിൽ പെട്ടുപോയി, പെട്ടുപോയി. ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ നോമ്പവും അത്യാർത്ഥിയുടെ ശവക്കുഴിയിലേക്ക് നയിക്കുന്ന ജനത്തിന് ഒരു സൂചനയാണ്, ഒരു സൈൻ ബോർഡാണ്. 2:12 വാക്യത്തിൽ നാം വായിക്കുന്നത് അതുതന്നെയാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിലേക്ക് നയിക്കാതിരിക്കാൻ പുത്രനെ ചുണ്ടെത്തി. അവന്റെ കോപം ക്ഷണത്തിലിരിക്കും. അവരെ ഭരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യാവസ്ഥയ്ക്ക് തന്നെ ഒരുക്കുവാൻ പരിശുദ്ധ നോമ്പിലൂടെ സാധ്യമാക്കിയിട്ടുണ്ട്. 36-ാം ഞായറാഴ്ചയിലേക്കും സഭാദിനത്തിലേക്കും ഒക്കെ കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചു പരിശുദ്ധ ബാലാതിരിമേനിയുടെ വാർത്തകൾ. വളരെ മാരകമായ അവസ്ഥയിലൂടെയാണ് ബാവാശ്രീം എനിക്ക് കടന്നുപോയത്. എന്നാൽ വിശ്വാസികളുടെ രാപകലുള്ള കണ്ണുനീരും പ്രാർത്ഥനയും പരിശുദ്ധ പിതാവിനെ ജീവിതത്തിലേക്ക് ചുരുക്കിടുത്തോടെ ചിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കനായ പരിശുദ്ധനായ ബാവാ തിരുമേനി നിർമ്മലതയോടെ പരിശുദ്ധ സഭയെ മുന്നോട്ട് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിന് ലോകം മുഴുവനും എന്നെല്ലാം പ്രതിസന്ധികൾ അദ്ദേഹം നേരിടേണ്ടി വന്നാൽ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം തൃക്കരങ്ങൾ നീട്ടി ചേർത്ത് പിടിക്കും. നമുക്കതിനായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് വീണ്ടും സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ ബാബാ തിരുമേനിക്ക് വേണ്ടിയും നമ്മുടെ പിതാക്കന്മാരെല്ലാവർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹകരമായി എന്നെ നിങ്ങളെ നയിക്കുവാനിടയാക്കണം. ഈ പരിശുദ്ധ നോമ്പിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഹിബ്രോ അസ്രാവ വിട്ട് അത്യാർത്തിയുടെ സൗകര്യം വിട്ട് ദി ഗ്രേവ് ഓഫ് ഗ്രീസ് വിട്ടിട്ട് എന്താണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്? എന്റെ ദൈവമേ, ഏത് അവസ്ഥയിലായിരുന്നാലും എന്റെ ദൈവത്തിന്റെ ആ കാലൊരു ചുവട്ടിലാണെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ചോദിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ കൃപയാണ് നമ്മെ നയിക്കേണ്ടത്. അവന്റെ കൃപ ബലഹീനതയിൽ കവിഞ്ഞു വരുന്ന കൃപ. ഈ കൃപ ആർജിച്ച പൗരസ്ലിയാണ് ശക്തിയുടെ ദൈവത്തിന്റെ വചനം സുവിശേഷിച്ചു എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവുമാകുന്നു. എവിടെ എപ്പോ വേണമെങ്കിലും നമുക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ മാർച്ച് 5-ാം തീയതി സഭയുടെ ഏറ്റവും മരുമ സന്താനമായിരുന്ന സഭയ്ക്ക് 2 പ്രാവശ്യം അൽമായ പ്രത്യായ സഭയെ നയിച്ച എം ജി ജോർജ് മുത്തു വളരെ വളരെ നിസ്സാരമായ ഒരു സാഹചര്യത്തിലാണ് ലോകം വിട്ട് കടന്നുപോകും. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നൂലാമാലകളൊക്കെ സത്യസന്ധമല്ലാതെ ആളുകൾ പ്രചരിപ്പിച്ചു വിടും, പടച്ചു വിടും. ആർക്കും എന്തും പറയാമല്ലോ. വളരെ സത്യസന്ധമായി മനസ്സിലാക്കുമ്പോൾ സഭയെ അഗാധമായി സ്നേഹിച്ച് പിതാക്കന്മാരെ അത് അഗാധമായി കരുതി അതിനുവേണ്ടി നിലനിന്ന ഒരു സത്യസാക്ഷ്യം ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ നന്ദി രജു പറയുന്ന നന്ദി വാക്കുകൾ, അലക്സാണ്ടർ മുത്തൂറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇളയ മകൻ പറയുന്ന നന്ദി വാക്കുകൾ, എന്ന അദ്ദേഹത്തിന്റെ പരസ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ പോഴ്ത്തുവാനൊന്നും പറയുകയല്ല. ഓർത്തിരിക്കേണ്ടത് എന്റെ നിങ്ങളുടെ അവസാനം നമ്മുടെ അവസാനം ഏത് നിമിഷമാണെന്നൊന്നും നമുക്കൊരു ബോധ്യവുമില്ല. തന്നിരിക്കുന്ന ആയുസ് ഉടയവൻ നമ്മെ തിരിച്ചു വിളിക്കുമ്പോൾ ആ മത്യാർത്ഥിയുടെ ചവക്കുഴിയിൽ വീണുപോയവരാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ അനുഗ്രഹീതമായ അവതാരങ്ങളെ വർണ്ണിക്കുവാനോ ആ വകുപ്പം ദർശിക്കുവാനോ നമുക്കിടയാകാതെ പോകും. അതുകൊണ്ട് എനിക്കെന്താണ് ആവശ്യമായിരിക്കുന്നതെന്ന് ഈ പരിശുദ്ധ നോമ്പിൽ നമ്മെ ശക്തിപ്പെടുത്തി മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. എനിക്കിതിനു വേണ്ടി അനുഗ്രഹകരമായി ശുശ്രൂഷിച്ച് എന്നെ ഇതിനുവേണ്ടി നയിച്ചത് ബഹുമാനപ്പെട്ട രാജേഷത്തിനാണ്. ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഏറ്റവും അനുഗ്രഹമായി ശുശ്രൂഷയെ കൊണ്ടുപോകുവാൻ ബഹുമാനപ്പെട്ട അച്ഛന ദൈവം കൊടുത്തിരിക്കുന്ന സേവകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദികരും എല്ലാവരും ഉണ്ട്. എന്നെ കണക്ട് ചെയ്ത് ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്റെ പ്രിയ മകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീജോയി സക്കറിയ അച്ഛനാണ്. എന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ ഒരു സന്യാസിയായ അരമനയെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ സന്യാസികൾക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും ഒക്കെ ഞങ്ങളുടെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസവും കുർബാന കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചു വിടുന്ന ഒരു കാര്യം, ഞാനോ പാപിയും ബലഹീനമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും കൈപ്പിട്ട് സഹായിച്ചു പെരുമാറാകട്ടെ എന്നാണ്. വിശ്വാസികള് എന്നും രാവിലെയും വൈകിട്ടും അവരവരുടെ വികാരിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ചില അവസരം പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ചില ദുർസാക്ഷ്യങ്ങൾ വൈദികരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവത്തിനെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണിത്. ഈ പള്ളി എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സന്യാസി പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അവരെ ബലപ്പെടുത്തണം. അധ്യാർത്ഥിയുടെ ചവക്കുഴി വിട്ട് ഗ്രേവ് ഓഫ് ഗ്രീഡ് വിട്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ യോർദാൻ കടക്കുവാൻ്റെ കൊണ്ട് നമുക്ക് ഒരുങ്ങാം, സ്വർഗീയ കനാൻ കാണുവാൻ്റെ കൊണ്ട് നമുക്ക് ഒരുങ്ങാം. 2021 പരിശുദ്ധ നോമ്പ്, ഈ 50 നോമ്പ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ശ്രമിച്ച എല്ലാ മക്കളോടും, എല്ലാ വൈദികരോടും, എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രേഷ്ഠമായ നോമ്പിന്റെ ഏതാണ്ട് അവസാന ഘട്ടങ്ങളിലേക്ക് നാം ചുവടുകൾ വയ്ക്കുമ്പോൾ ഒരു പ്രവാചക ശബ്ദം പോലെ നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ ചിന്തിപ്പിക്കുവാൻ ആഴമായ ദൈവവചനത്തിൽ കൂടി പ്രിയപ്പെട്ട ജി എച്ചിന് ഇടയായി എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സാധാരണ പ്രസംഗിച്ചു കഴിഞ്ഞ് പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ വളരെ ഭംഗിയായി അതിന്റെ കൺക്ലൂഷൻ നമ്മളെ അറിയിക്കാറുണ്ട്. അച്ഛന് അത്യാവശ്യമായിട്ട് ഇവിടെ പോകേണ്ടതുകൊണ്ട് അച്ഛന്റെ ആ ഒരു ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു മാത്രമേ ഉള്ളൂ. യാതൊരു സംശയവുമില്ല അച്ഛന്റെ വാക്കുകൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നു എന്നുള്ളത്. സംഖ്യാപുസ്തക ഇസ്രായേൽ ജനതയുടെ മിസ്രയീമിൽ നിന്നും സ്വർഗീയ കനാനിലേക്ക് ഉള്ള യാത്രയിൽ ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നമുക്ക് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ലഭ്യമായ ദൈവിക അനുഗ്രഹങ്ങളും അനർഹമായ ദൈവ നൽവരങ്ങളും ഔദാര്യമായി കിട്ടിയ ദൈവിക നൽവരങ്ങളെ സ്വാർത്ഥതയിലും അമിത അത്യാർത്ഥി കൊണ്ടും നശിപ്പിച്ച് ദൈവശാപത്തിന് ദൈവശിക്ഷയ്ക്ക് ഇടയാക്കി തീർത്ത അവരുടെ ജീവിത ദുരിത അനുഭവങ്ങളുമൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ലോകത്തിന് തന്നെ പഠിക്കാനുള്ള വലിയൊരു പാഠമാണ്. സംശയമൊന്നുമില്ല അച്ഛന് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവിതത്തിൽ അപകടകരമായ ഒരു അവസ്ഥയെന്ന് പറയുന്നത് പ്രാർത്ഥനയില്ലായ്മയൊന്നുമല്ല, ഒരുപക്ഷെ പ്രാർത്ഥനയില്ലായ്മയിൽ കൂടിയൊക്കെ സംഭവിക്കുന്നതുമാകാന്ന് പറയാം. ഏറ്റവും വലിയ മനുഷ്യന്റെ അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ തൃപ്തിയില്ലായ്മയാണ്. അത് വിശ്വാസ ജീവിതത്തെ വിശ്വാസികളെയാണെങ്കിലും സഭയെയാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്തവരാണെങ്കിലും ഒരുപോലെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ തൃപ്തിയില്ലായ്മ. കുടുംബജീവിതത്തിലെ എവിടെയാണെങ്കിലും എവിടെ നോക്കി ഏത് സ്ഥലങ്ങളിലും മനുഷ്യന്റെ തൃപ്തിയില്ലായ്മ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പാപത്തിലേക്കും ദൈവശിക്ഷയിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ്. തൃപ്തിയില്ലാതെ വീണ്ടും വീണ്ടും നേടിയെടുക്കണം എന്നുള്ള മനുഷ്യന്റെ ദുരാഗ്രഹങ്ങളും അഭിവാഞ്ഛകളും ഒക്കെ അവനെ അന്ധനാക്കി കളയുന്നു, ബന്ധങ്ങളില്ലാതാക്കി കളയുന്നു, കൊലപാതകയും നിഷ്ഠൂരനുമാക്കി കളയുന്നു എന്നുള്ളത് നമുക്ക് കണ്ണിന്റെ മുമ്പിൽ എന്തുമാത്രം നമ്മുടെ ചുവരെടുത്തുകളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇതൊക്കെ കണ്ടാലും കേട്ടാലും വീണ്ടും ഞാനും നിങ്ങളും ഒക്കെ അറിഞ്ഞും അറിയാതെയും ഈ തൃപ്തിയില്ലായ്മയിലേക്ക് നമ്മൾ പോവുകയാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്യം ക്രൈസ്തവ ജീവിതത്തിലെ ഒന്ന് എന്ന് പറയുന്നത് ഈ മതി എന്ന് പറയുക, പറയാനുള്ള ഒരു മനസ്സാണ്. അതുകൊണ്ടാണ് നസറായൻ ശിഷ്യന്മാരെ ജനമധ്യത്തിലേക്ക് അയച്ചപ്പോൾ അവരോട് പറഞ്ഞ ഏറ്റവും വലിയൊരു ഉപദേശമാണ്, ഏറ്റവും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തതും എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഉപദേശം അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഉപദേശം എനിക്ക് തോന്നുന്നില്ല ഇത് വാസ്തവത്തിൽ പാറയിൽ കുത്തി എഴുതണ്ട, ഹൃദയങ്ങളിൽ കുത്തി എഴുതേണ്ട വലിയൊരു വാക്കാണ്. അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പിയത് ഭക്ഷിപ്പിൻ, നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പിയത് ഭക്ഷിപ്പിൻ. ആ ഒറ്റ വാക്യം മതി ജീവിതത്തിന്റെ നന്മകളെ, ദൈവം തരുന്ന നന്മകളെ തിരിച്ചറിഞ്ഞ് നന്ദിയോടെ ജീവിക്കാൻ. പലപ്പോഴും തൃപ്തിയില്ലായ്മയും ഈ അമിതമായ ആഗ്രഹങ്ങളും മനുഷ്യനെ നയിക്കുന്നത് ഏറ്റവും വലിയ ദൈവ വിശ്വാസമില്ലായ്മയിലേക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ഹൃദയങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്ന, എക്കാലത്തും നിലനിൽക്കുന്ന, മനുഷ്യൻ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട, ദൈവം കൂടെ നടന്ന മനുഷ്യർക്ക്, ദൈവാനുഗ്രഹങ്ങളെ ലഭ്യമായ മനുഷ്യർക്ക് അവസാനം ആ നന്മയുടെ പൂർണ്ണത കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കാതെ പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജീവിതത്തിന്റെ തൃപ്തിയിലായ്മ. ഈ തൃപ്തിയില്ലായ്മയിലാണ് നന്ദിയില്ലായ്മ വരുന്നത്. ഈ നന്ദിയില്ലായ്മയിലാണ് ആരാധന മുടങ്ങുന്നത്. പലപ്പോഴും നമ്മുടെ ആരാധനകളൊക്കെ മുടങ്ങി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇല്ലാതായി പോകുന്നത് എന്താണ്? എന്റെ പ്രധാനപ്പെട്ട കാരണം അതാ, നമുക്കൊന്നിൽ തൃപ്തിയില്ല. തൃപ്തിയില്ലാത്തത് കൊണ്ട് തൃപ്തി കണ്ടെത്താനായിട്ട് ഓടി നടക്കുക. അപ്പൊ തൃപ്തി കണ്ടെത്താനായിട്ട് ഓടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ തൃപ്തിപ്പെടാനായിട്ട് ഓടി നടക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്നത് ദൈവത്തെ ആരാധിക്കാൻ തന്നതിനെ നന്ദിയോട് ഓർക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം നമ്മളിൽ നിന്നകന്നു. അകലപ്പെടുന്ന സംഭവിക്കുന്നത് ജീവിതത്തിന്റെ പഠനങ്ങളിലേക്ക് നമ്മൾ വീഴുക ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ നോമ്പിൽ നമ്മൾ ആർജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വെർച്യൂസിൽ ഒന്നാണ് തൃപ്തി. ആ തൃപ്തിയാണ് നമ്മളെ ദൈവ നന്ദിയിലേക്കും ആ നന്ദി ആരാധനയിലേക്കും ആ ആരാധന നമ്മളെ ചൈതന്യത്തിലേക്കും നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഒരു പ്രവാചക ശബ്ദം പോലെ അച്ഛന്റെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ കരുത്തേക്കുവാനിടയാകട്ടെ. വളരെ അനുഗ്രഹീതമായ വളരെ സംശയമൊന്നുമില്ല, നിങ്ങൾക്ക് കേട്ടവർക്കൊക്കെ അറിയാം, വളരെ അനുഗ്രഹീതമായ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി കേൾക്കാൻ തക്കോണം ഇടയായത്. അത് ദൈവം ഒരുക്കി തന്ന ഒരു വലിയ നിമിഷമായിട്ട് ഞാൻ കാണുന്നു. അച്ഛനെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന എന്റെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ച അച്ഛനാണ്. ഇടവകയിലെ എല്ലാ ആളുകളും അച്ഛനെ ഒരുപാട് അച്ഛൻ ശുശ്രൂഷിച്ച കാലഘട്ടങ്ങളിൽ സ്നേഹിച്ചു എന്നുള്ളത് നേരിൽ കണ്ട ഒരാളാണ്. മാത്രമല്ല, ഞാൻ അച്ഛൻ ഇടവകയിൽ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ ഒരു ഇടവപ്പെട്ടക്കാരെന്നുള്ള നിലയ്ക്ക് ഒരു ഇടവപ്പെട്ടക്കാരനേക്കാൾ ഉപരി ഒരു സഹോദരനെ പോലെ കൊണ്ടതടക്കുകയും സ്നേഹിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇപ്പോഴും വ്യക്തിപരമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനാണ് ജിജി അച്ഛൻ. അച്ഛന്റെ ശുശ്രൂഷകളും ഇടവകയിലെ ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹപ്രദമാണെന്ന് ഞാൻ നേരിട്ട് എല്ലാ പള്ളികളിലെ അനുഗ്രഹപ്രദമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അമേരിക്കയിലും അച്ഛന് വന്ന് ഒന്നിച്ച് താമസിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. തുടർന്നും അച്ഛന്റെ വലിയ വാക്കുകൾക്ക് നന്ദി. തുടർന്നും അവസരമുള്ള പുഴക്കുകയും അച്ഛന് ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണം നല്ല വാക്കുകൾ കൊണ്ട് എന്ന് വളരെ വിനയത്തോടെ ഉറപ്പിക്കുന്നു. അച്ഛനെ ഇത്രയും നേരം ഫോണിൽ കണക്ട് ചെയ്ത് പ്രസംഗിക്കാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്ത പ്രിയനോട് ഒരിക്കൽ കൂടിയുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത്, ഇന്ന് ലഭ്യമായ കുറച്ച് പേരുകൾ. ഒരു തോമസ് മാത്യു ന്യൂയോർക്കിൽ ക്യാൻസറായിട്ട് പ്രയാസപ്പെടുന്നു. തോമസ് മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഏയ്തൻ എന്ന് പറയുന്ന ഒരു കൊച്ചുമകൻ, മർത്തോമാ സഭയിലെ ഒരു വൈദികന്റെ മകനാണ്, ക്യാൻസർ ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്നു. ഏയ്തനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ഡയോണയും ദൈവസന്നിധിയിൽ ഓർക്കാം, ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. അതുപോലെ തന്നെ ഒരു ജോഷുവ, പിന്നെ അതുപോലെ തന്നെ എഡിസൺ, മോളി, ശോശമ്മ വർഗീസ്, സുജയ് ഡാലസ്, അതുപോലെ ഷാഫി കോവിഡായിട്ട് സുഖം പ്രാപിച്ചു, പ്രത്യേകമായിട്ട് ഉറക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉറക്കാറുള്ള ജിമ്മിയെ ഉറക്കാം, ആലീസ് ജോസഫ്, രണ്ട് ജോയലിനെ പ്രത്യേകം ഓർക്കുന്നുണ്ട്, രണ്ട് ജോയലിനെ ഉറക്കാം. ഒരു മേരി ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്കറിയാമല്ലോ, നമ്മൾ പല വൈദികർ ന്യൂയോർക്കിലാണെങ്കിലും ഇവിടെയാണെങ്കിൽ നമ്മുടെ ഭദ്രാസനത്തിലാണെങ്കിലും ഒന്ന് രണ്ട് ചെറുപ്പക്കാർ വൈദികർ രോഗബാധിതരായി ഇപ്പോഴും സൗഖ്യം പ്രാപിച്ചു വരുന്നു. കൂടുതൽ അവരുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. വേറെ മാമനച്ഛൻ എന്തെങ്കിലും പേരുകളെല്ലാം പറയാനുണ്ടോ? പ്രാർത്ഥിക്കണം. ബാറക്കിമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് തന്ന ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ അതൊരു കേൾവിയായി മാത്രം നിലനിൽക്കാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് തറയ്ക്കപ്പെടുവാനും അത് ജീവിതത്തിന്റെ ഒരു സ്വഭാവമായി ഞങ്ങൾ രൂപപ്പെടുവാനിടയാകണമേ. തന്നതൊക്കെ അനുഭവിക്കാനുള്ള യാതൊരു അർഹതയുമുള്ളവരല്ലെന്നുള്ള ഒരു ചിന്ത ഞങ്ങൾ എപ്പോഴും ഭരിക്കണമേ. വീണ്ടും വീണ്ടും തൃപ്തിയില്ലാതെ പോരാ പോരാ എന്ന് ഞങ്ങളെ ചിന്തിപ്പിക്കുന്ന പിശാചിന്റെ പ്രേരണയെ ഞങ്ങൾ നീക്കണമേ. ദൈവം ലഭ്യമാതൊക്കെ തമ്പുരാന്റെ ഔദാര്യമായിട്ട് തന്നതാണെന്നും തന്നതൊക്കെ അധികമാണെന്നും ആ തതിനെ ഓർത്ത് നന്ദിയോടെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആയുസാണെങ്കിൽ പോലും ദൈവം ഓരോ നിമിഷവും ഞങ്ങളെ പിന്നിടുമ്പോഴും ഇത്രയ്ക്ക് മുന്നോട്ട് പോകാൻ അർഹത ഇന്നും ഞങ്ങൾക്കില്ല. എങ്കിലും ഇതൊക്കെ തരുന്നത് അങ്ങയുടെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ജീവനെ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തത്തക്കോണം ഞങ്ങളെ ദർശനബോധമുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഒരുപാട് രോഗികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. രോഗാവസ്ഥയിലും ഉൾക്കണ്ണുകൊണ്ട് അങ്ങയെ കാണുവാനും അങ്ങയുടെ സ്പർശനമേൽക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും നിന്റെ മക്കളെ ഇടയാക്കി തീർക്കണമേ. വേദന അറിയാതെ, രോഗത്തിന്റെ ഭാരമറിയാതെ ആ ദൈവത്തെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മുഖം അതൊരു അനുഭൂതിയായി ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവിനെ കണ്ട യോഗന്യാ സ്ഥാപകൻ തുള്ളിച്ചാടി പോലെ ആത്മീകതയിൽ സന്തോഷിക്കുവാൻ നിന്റെ ദാസരെയൊക്കെ എഴുന്നിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാർ യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, കുടുംബജീവിതയിക്കുന്ന മാതാപിതാക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ മുമ്പ് ആ കണ്ണുനീരോടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ പരിശുദ്ധ സഭയെ വീണ്ടും ഓർക്കുന്നു. പ്രത്യേകിച്ച് കാതോലിക്ക ദിനം ഞങ്ങൾ ഓർക്കുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ ഈ പരിശുദ്ധ സഭയ്ക്ക് നിരന്തരം അങ്ങേ ആരാധിക്കാൻ തന്ന വലിയ സാഹചര്യത്തെ സാധ്യതയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അവസരം ഒരുക്കി ഇതിനുവേണ്ടി യത്നിച്ച പിതാക്കന്മാരെ, മൺമറഞ്ഞ പിതാക്കന്മാരെയൊക്കെ, വിശ്വാസികളെയൊക്കെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. സഭയെ വാഴ്ത്തണ ദൈവമേ. ദർശനബോധമുള്ള ഈ ഭൂമിയിൽ ആത്മീക സ്വർഗം സ്ഥാപിക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടായ്മയായി അവിടെ നീ സഭയെ രൂപാന്തരപ്പെടുത്തണമേ. ക്രിസ്തു ഭാഷയെ നിർവഹിക്കുന്ന കൂട്ടായ്മയായി, ആ ദർശനബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ വളർത്തണമേ. ഇതിനെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെ ഓർക്കുന്നു. ദൈവമേ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഏറ്റവും അപകടമായ തലങ്ങളിൽ കൂടി കടന്നുപോയെങ്കിലും ഈ സഭയിലെ മക്കളുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിച്ച് അവിടുത്തെ അഭിഷിക്തിന് കൊടുത്ത ആരോഗ്യത്തിനും സൗഖ്യത്തിനും നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും അനേക വർഷങ്ങൾ ഇരുന്ന് ഈ സഭയെ പരിപൂർണ നന്മയിൽ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും വിവേചന ശക്തിയും വിവേകബുദ്ധിയും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്നു. എല്ലാ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ വിശ്വാസികളെയും എല്ലാ മക്കളെയും ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർക്കുന്നു. ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് അനേകർക്ക് അനുഗ്രഹം പകരുന്ന, അനേകരുടെ ആത്മീക ജീവിതത്തിന് നിർമ്മലത പകരുന്ന ഒരു കൂട്ടായ്മയെ രൂപാന്തരപ്പെടുത്തണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഞങ്ങളിതിന് ചുമതല ഏൽക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെടാതെ പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ നന്മയിൽ ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പിനെയൊക്കെ അവിടുന്ന് സ്വീകരിക്കണമേ. അവിടെ എവിടെയെങ്കിലും പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ മാറ്റി ഞങ്ങളെ നന്മയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പിതാവായിട്ടുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളെ കൂടുതൽ ബലപ്പെടുത്തണമേ. രോഗവും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഞങ്ങൾക്ക് മുമ്പാകെ വരുമ്പോൾ അവിടുത്തെ ബലമുള്ള ഹസ്തത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. സകല വാങ്ങിപ്പോയൊക്കെ ആശ്വാസം നൽകണമേ. ദൈവം പ്രത്യേകിച്ച് തിരുവചനം ഘോഷിച്ച അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അനേകർക്ക് ആത്മീക വഴികാട്ടിയായി പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. കുടുംബത്തെയും ഇടവകയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമായോ അധികമായോ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി സഹായിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ വൈദികരെയും വിശ്വാസികളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും, നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും, നമ്മുടെ പരിശുദ്ധപിതാവിനോടുകൂടിയും, നമ്മുടെ പരിശുദ്ധസഭയോടുകൂടിയും, നമ്മൾ ലോകത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്ന രോഗമാസങ്ങളിലുള്ള എല്ലാ നമ്മുടെ സഹോദരി സഹോദരങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. അനുഗ്രഹിതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജിജിയച്ഛനോട് ഒരിക്കൽ കൂടി നന്ദി സ്നേഹവും പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐശക് വി പ്രകാശ് അച്ഛൻ, പ്രിയ ബിജോയ് അച്ഛൻ, എല്ലാ വൈദികരോടും, വിവിധ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷകളൊക്കെ ദൈവം മാനിക്കട്ടെ. ഈ പരിശുദ്ധമായ നോമ്പ് അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഭാഗമായി ശുദ്ധീകരിക്കത്തക്കവണ്ണമുള്ള നിമിഷങ്ങളായി രൂപാന്തരപ്പെടണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കൊക്കെ ദൈവം ആശ്വാസവും ബലവും നൽകട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും കാതോലിക്ക ദിനത്തിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.